الحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭക്ഷണത്തിൻ്റെ അദബുമായി ബന്ധപ്പെടുന്ന ഒരു മജ്ലിസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയും നന്നായിട്ട് വേറെ കുറേ വിഷയങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അഥവാ കിട്ടാവുന്ന വിഷയങ്ങളൊക്കെ നോക്കണമെന്ന് വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട് ഉദഹയ്യത്ത് അതിൻ്റെ പ്രാധാന്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസകൻ, എല്ലാ സമുദായത്തിനും നാം എന്ത് ചെയ്തിട്ടുണ്ട്, അറവ് നിശ്ചയിച്ചിട്ടുണ്ട്. ലിയദ്കുറു ഇസ്മല്ലാഹ് അലാ മാ റസഖഹുമുല്ലാഹു മിൻ ബഹീമത്തിൽ അൻആം. അവർ ഓരോ സമുദായവും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലികളുടെ മേൽ അള്ളാഹുവിൻ്റെ ഇസ്മ സ്മരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം നമുക്കറിയാം. ഇബ്രാഹിമിനോട് മകനെ അറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വഹി നൽകി. അപ്പോൾ അതിന് കീഴ്പ്പെട്ടു ഇബ്രാഹിം. ഇബ്രാഹിമും മകനും കീഴ്പ്പെട്ടു അല്ലേ, ഏറ്റവും പരിപൂർണമായ തസ്ലീം. മറ്റൊരു ഉദാഹരണമില്ലാത്ത തസ്ലീമാണ്, കീഴ്പ്പെടലാണ് ഇബ്രാഹിമും മകൻ ഇസ്മായിലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് നടത്തിയിട്ടുള്ളത്. അള്ളാഹു പിന്നെ അതിന് പകരമായിട്ട് വഫദൈനാഹു ബിദ്ബഹിൻ അസീം, പകരമായിട്ടൊരു മഹത്തായ ഒരു ദിബഹ് നൽകി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഉമ്മത്തിൻ്റെയും രീതിയാണ്. അത് ഇസ്തിസ്ലാമിൻ്റെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്തിസ്ലാമിൻ്റെ പ്രതീകമായിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയും ഇസ്തിസ്ലാം പരീക്ഷിക്കുന്ന ഒരു കർമ്മമാണ് ദബഹ് അല്ലെങ്കിൽ ഈ ഉദഹയ്യ എന്നുള്ളത്. മാത്രമല്ല തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിന് വേണ്ടി അറക്കുക എന്നുള്ള തൗഹീദാണ് അതിലൂടെ നിർവഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഉമ്മത്തിന് ഉദഹയ്യത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഫസല്ലി ലിറബ്ബിക വൻഹർ. അവിടെ വൻഹർ എന്നത് ഫഅല അംറാണ്, അൽ അസ്ലു ഫിൽ അംരി അൽ വുജൂബു, കൽപ്പനയിലുള്ള അസൽ എന്താണ്, വുജൂബാണ്. മാത്രമല്ല മറ്റു പല ഹദീസുകളിലും ഉദഹയ്യത്ത് നിർബന്ധമാണെന്ന് തെളിയിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പല ഹദീസുകളും വന്നിട്ടുണ്ട്. ജരീർ ബിൻ അബ്ദുല്ല അല്ലെങ്കിൽ ജുന്ദുബ് ബിൻ അബ്ദുല്ല അൽ ബജലി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഷഹിദ്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ നഹരി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യൗമ നഹറിൽ സാക്ഷിയായിട്ടുണ്ട്, ഈദുൽ അദ്ഹ ദിവസത്തിൽ സാക്ഷിയായിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു മൻ ലം യസ്ബഹ മൻ ദബഹ ഖബ്ല അൻ യുസല്ലി ഫലിയഈദ് ഫീ മകാനിഹ ഉഖ്ര. ആരെങ്കിലും നമസ്കരിക്കുന്നതിന് മുമ്പ്, ഈദ് നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് അറുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ അറുത്തുകൊള്ളട്ടെ, മടക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വമൻ ലം യസ്ബഹ ഫലിയസ്ബഹ, ഇനിയും ആരും അറുത്തിട്ടില്ലെങ്കിൽ അവർ അറുത്തുകൊള്ളട്ടെ. അപ്പോൾ ഈ ഹദീസിൽ നിന്ന്, ഇതുപോലുള്ള മറ്റു പല ഹദീസുകളിൽ നിന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലുള്ള അയിമത്ത് തെളിവ് പിടിച്ചത് ഉദഹയ്യത്ത് വാജിബാണ്. നേരത്തെ പറഞ്ഞ ആയത്തിൽ നിന്നും. ഇവിടെ നേരത്തെ നമസ്കാരത്തിന് മുമ്പ് അർത്ഥവർ എന്ത് ചെയ്യണം? വീണ്ടും അർക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ള കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ അർക്കാത്തവരോട് ഇനി അർത്തുകൊള്ളാനും കൽപ്പിച്ചു. അതുപോലെ തന്നെ നിർബന്ധമാണെന്ന് തെളിയിക്കുന്ന ഹദീസാണ് മെഹ്നഫ് ഇബ്നു സുലൈമിന്റെ ഹദീസ്. അറഫ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ കുല്ലി അഹ്ലി ബൈതിൻ ഫി കുല്ലി ആമിൻ ഉദ്ഹിയ, എല്ലാ വീട്ടുകാരുടെ മേലും എല്ലാ വർഷവും ഉദ്ഹിയത്ത് നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ എല്ലാ വീട്ടുകാരുടെ മേലും എല്ലാ വർഷവും ഉദ്ഹിയത്ത് ബാധ്യതയാണ്. മാത്രമല്ല ധാരാളം ഹദീസുകൾ ഇതിന് തെളിവാണ്. എന്നാൽ ഉദ്ഹിയത്ത് സുന്നത്താണെന്ന് പറഞ്ഞ ആളുകൾ തെളിവ് പിടിച്ചത് എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ഇദാ ദഖല അൽഅശ്റു, ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ പത്ത് ആയിക്കഴിഞ്ഞാൽ, അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, വാറാദ അഹദുക്കും അൻ യുദ്ഹി, നിങ്ങളിൽ ഒരാൾ ഉദ്ഹിയത്ത് അർക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, فلا يمس من شعره وبشره, നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യരുത്, അയാളുടെ മുടിയിൽ നിന്നോ അതേപോലെ തന്നെ നഖത്തിൽ നിന്നോ സ്പർശിച്ചു കൊള്ളരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹദീസാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഉദ്ഹിയത്ത് അർക്കാൻ ഉദ്ദേശിച്ചാൽ എന്നാണ് ആ ഒരു പദത്തിൽ നിന്ന് ഉദ്ഹിയത്ത് സുന്നത്താണെന്ന് പല അയിമത്ത് തെളിവ് പിടിച്ചു. പക്ഷെ അതിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മറുപടി കൊടുക്കുന്നത്, അതിൽ നിന്ന് അങ്ങനെ തെളിവ് പിടിക്കാൻ കഴിയില്ല. ഇവിടെ വാജിബാണെന്ന് അറിയിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്, ആയത്തുണ്ട്, ഇതിൽ നിന്ന് തെളിവ് പിടിക്കാൻ കഴിയില്ല. കാരണം ഇതേ വാജിബായ പല കാര്യങ്ങളിലും ഇതേ സിഗയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇദാ ഖുംതു ഇലാ സ്വലാത്തി ഫഖ്സിലു എന്ന് പറഞ്ഞു. അവിടെ ഇദാ അറത്തുമുൽ ഖിയാമ ഇലാ സ്വലാത്തി ഫഖ്സിലു എന്നാണ്. നിങ്ങൾ നമസ്കാരത്തിന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വുദു ചെയ്തു കൊള്ളുക എന്നുള്ള ആയത്ത്. നമസ്കാരം നിർബന്ധമാണ്, വുദു നിർബന്ധമാണ്. അതിൽ നിന്നൊരിക്കലും വുദു എന്താണ് മുസ്തഹബാണെന്നോ അല്ലെങ്കിൽ വാജിബല്ല എന്നൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഒരിക്കലും വാജിബല്ല എന്നുള്ളത് തെളിവ് പിടിക്കാൻ പറ്റില്ല എന്ന് ഇബ്നു തൈമിയ സമർത്ഥിച്ചിട്ടുണ്ട്. ശരി, പക്ഷേ വാജിബിന്റെ പൊതു സ്വഭാവമാണെന്ത്? അത് കഴിവുള്ളവർക്കാണ്. ഉദാഹരണമായിട്ട് നമസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് നിർബന്ധമാണ് അലൽ ഖാദിർ, കഴിവുള്ളവർക്ക്. വുദു എടുക്കല് നിർബന്ധമാണെന്ത്? അതും കഴിവുള്ളവർക്ക്. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ്. ഈ ഉദ്ഹിയത്തിന്റെ കാര്യത്തിൽ മാത്രമുള്ളൊരു സംഗതിയല്ല. അപ്പോ അത് എല്ലാ വാജിബിന്റെയും കാര്യത്തിലുള്ളതാണ്. ലാ യുഖല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു നഫ്സിനെയും അതിന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു ചുമത്തുന്നില്ല എന്ന് പറഞ്ഞു. ശരി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലേ എന്താണ്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കാനുണ്ട്. അപ്പോ നല്ല സദ്യ ഉണ്ടാക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപകരണങ്ങൾ വാങ്ങാനായിക്കൊള്ളട്ടെ, നമ്മൾ കയ്യിലുള്ള ഫോണുകൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി, ഒരു നല്ല വലിയൊരു പശുവിനെ വാങ്ങിക്കാൻ ആ ഫോൺ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ എന്തുണ്ട്, നമുക്ക് ചെലവഴിക്കാൻ അല്ലെങ്കിൽ പണമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യണം, പരിശ്രമിക്കണം ഇതിനു വേണ്ടിയിട്ട്. സഹാബത്തും റസൂലുള്ളാഹി സഹാബത്തും ദാരിദ്ര്യത്തിലുണ്ടായിരുന്നു പല കാലത്തും. പക്ഷെ അവരെല്ലാവരും തന്നെ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ശരി, പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല, അള്ളാഹുവിന്റെ റസൂല് ഇതിനൊരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, അഹ്കാമുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് പറയാം. അപ്പോ ആ അഹ്കാമുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ സുന്നത്തുകളും അദബുകളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അതിനനുസരിച്ച് നമ്മുടെ പ്രതിഫലം വർദ്ധിക്കും, ഉദ്ഹിയത്തിന്റെ പ്രതിഫലം വർദ്ധിക്കും. അതൊക്കെ ചെയ്യുകയും അതൊക്കെ നമ്മുടെ നിയ്യത്തിൽ ഉണ്ടാകുകയും വേണം. ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഹദീസിൽ വന്നു, ഇദാ ദഖല അൽ അശ്റു വഅറാദ അഹദുക്കും യുദഹി ഫല യമസ്സ മിശാഅലിഹി വബശരിഹി എന്ന് പറഞ്ഞ ഹദീസ്. നിങ്ങളൊരാൾ ഉദഹിയത്ത് ഉദ്ദേശിച്ചു, എന്നിട്ട് ദുൽഹിജ്ജ ആദ്യത്തെ പത്തിൽ പ്രവേശിക്കുകയും ചെയ്തു എങ്കിൽ അയാൾ എന്ത് ചെയ്യരുത്? മുടിയിൽ നിന്നും അയാളുടെ നഖത്തിൽ നിന്നും ഒന്നും തന്നെ സ്പർശിക്കരുതെന്ന് പറഞ്ഞു. അപ്പം മുടി എന്ത് ചെയ്യാൻ പറ്റില്ല? വെട്ടാനോ ഒടിക്കാനോ പറിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നഖം വെട്ടാനോ പൊട്ടിക്കാനോ കടിക്കാനോ കടിച്ചു കളയാനോ ഒന്നും തന്നെ പാടില്ല. ശരി, അടുത്ത കാര്യം ഉദഹിയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് കന്നുകാലികളിൽ പെട്ടതായിരിക്കണം, അഥവാ ബഹീമത്തുൽ അൻആമിൽ പെട്ടതായിരിക്കണം. ആയത്തിൽ വന്നത് അങ്ങനെയാണ്, ലിയദ്കുറു ഇസ്മല്ലാഹി അലമാ റസഖഹും മിൻ ബഹീമത്തുൽ അൻആം. അപ്പോൾ ഒട്ടകമോ പശുവോ ആടോ പോലുള്ള കന്നുകാലികളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മുസിന്നത്തായിരിക്കണം, വയസ്സ് തികഞ്ഞിട്ടുള്ളതായി, അല്ലെങ്കിൽ പല്ല് കൊഴിഞ്ഞിട്ട് വന്ന മൃഗമായിരിക്കണം. അതാണ് മുസിന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആട് ഒഴികെ, ഇല്ല അൻ യഅസുർ അലൈക്കും ഫസ്ബഹു ജദഅതൻ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയാസമായി തീരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജദഅത്തിനെ അർത്തുകൊള്ളുക, മിന അൽഗനം ഔ ബിഹദൽ മാന, ആടിൽ നിന്ന് ആടുവർഗത്തിൽ നിന്നുള്ള ജദഅത്തിന്, അഥവാ ആറുമാസം എത്തിയിട്ടുള്ള ആടിനാണ് ജദഅത്ത് എന്ന് പറയുക. എന്നാൽ പശുവോ ആടിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വർഷം തികഞ്ഞതാണ് മുസിന്നത്താണ് എന്ത് അഫ്ദൽ, പല്ല് കൊഴിഞ്ഞു വന്ന ആടാണ് അഫ്ദൽ. പിന്നെ പശുവാണെങ്കിൽ മുസിന്നത്താകണമെങ്കിൽ രണ്ടു വയസ്സ് തികയണം, അതുപോലെ തന്നെ ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് തികയണം എന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. റസൂൽ അല്ലാഹി സ്വലം പറഞ്ഞത് ലതദ്ബഹു ഇല്ല മുസിന്ന ഇല്ല അൻ യഅസുർ അലൈക്കും ഫദ്ബഹു ജദഅതൻ ഔ ബിഹദൽ മാന. പിന്നെ അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമായിരിക്കണം അറക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ജുന്ദുബ് ബിൻ അബ്ദുല്ല റളിയല്ലാഹുവിൻ്റെ ഹദീസ്, നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും അറക്കിട്ടുണ്ടെങ്കിൽ വീണ്ടും മടക്കി അറക്കണം എന്ന് പറഞ്ഞു. ശരി, അതുപോലെ തന്നെ മുസല്ലയിൽ വെച്ച് അറക്കുക, ഈദ് നമസ്കരിച്ച് ആ സ്ഥലത്ത് തന്നെ അറക്കുക എന്നുള്ളത് സുന്നത്താണ്. ബുഖാരിയിൽ ഇബ്നു ഉമറിൻ്റെ ഹദീസായിട്ട് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി നഹറ كان رسول الله صلى الله عليه وسلم يذبح وينحر بالمصلى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ വെച്ച് തന്നെയായിരുന്നു അറക്കാറുണ്ടായിരുന്നത് എന്ന് വന്നു. ഇന്ന് ബുഖാരിയിലുള്ള ഹദീസാണ്. പിന്നെ ഒരുപാട് അദബുകൾ അറിയിക്കുന്ന ഹദീസാണ് അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ്, ബുഖാരിയിൽ മുസ്ലിമിലുള്ള ഹദീസാണ്. ബഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖ്റനൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ആടുകളെ ഉദഹിയത്തായിട്ട് അർത്തു. അപ്പോൾ അനുബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ള എന്താണ്, ആടാണെങ്കിൽ ഒരു എന്താണ് വീട്ടുകാർക്കത് മതി. അത് അബു അയ്യൂബ് അൻസാരിയുടെ ഹദീസായിട്ട് വന്നിട്ടുണ്ട്. ആടായിട്ട് ഒരു വീട്ട് ആട് എന്നുള്ളത് ഒരു വീട്ടുകാർക്ക് ഒരാട് മതി. എന്നാൽ പശുവാണെങ്കിൽ അല്ലെങ്കിൽ ബദനത്ത് ഒട്ടകാണെങ്കിൽ എന്താണ് ഏഴ് ആളുകൾക്ക് എന്ത് ചെയ്യാം, അതിൽ പങ്കുചേരാം. അത് ഏഴാളുകൾക്ക് പങ്കുചേരാം എന്നുള്ളത് ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. നഹർന മഅ റസൂലില്ലാഹി സല്ലം ബിൽ ഹുദൈബിയ, ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ അറുത്തു. അൽ ബഖറത അൻ സബഅതി, പശുവിനെ ഏഴാളുകൾക്ക്, അതുപോലെ തന്നെ വൽ ബദനത അൻ സബഅതി, ഏഴാളുകൾ പങ്കുചേർന്നുകൊണ്ട് പശു, അതുപോലെ തന്നെ ഏഴാളുകൾ പങ്കുചേർന്നുകൊണ്ട് എന്താണ് ഒട്ടകം അറുത്തു. അപ്പോൾ പങ്കുചേരാം ഒട്ടകത്തിൻ്റെയും പശുവിൻ്റെ കാര്യത്തിൽ ഏഴാളുകൾക്ക്. ശരി, അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ആടിനെയാണ് അറുത്തിട്ടുള്ളത്. ആടിനെ അറുത്തിട്ടുണ്ട്, അല്ലാത്തതിനെയും അറുത്തിട്ടുണ്ട്, ബദനത്തിനെ അറുത്തിട്ടുണ്ട്, അതൊക്കെ ഹജ്ജിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആടിനെ അറുക്കുന്നതിൽ കൂടുതൽ എന്തിന്റെ ശ്രേഷ്ഠതയുണ്ട്? അം ലഹൈനി, നല്ല ഭംഗിയുള്ള വെളുത്തതാണെന്നൊക്കെയാണ് ഷർഹില് വന്നിട്ടുള്ളത്. വെളുത്ത നല്ല ഭംഗിയുള്ള ആട്. അഖ്റനൈനി, കൊമ്പ് വന്നിട്ടുള്ളത്. വദക്കറ വകബ്ബർ, എന്നിട്ട് ഇബ്നു അനസ് ഇബ്നു മാലിക് പറയാണ് റസൂലുള്ളാഹി സ്വല്ലം വസമ്മ വകബ്ബർ, അള്ളാഹുവിന്റെ പേര് സ്മരിച്ചുകൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാ അള്ളാഹു അക്ബർ എന്ന് തന്നെ മറ്റൊരു വായത്തിൽ വന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അറുത്തു. വവദ റിജ്ലഹു അലാ സിഫാഹിഹിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് ഈ ആടിന്റെ കഴുത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചു, ചവിട്ടി പിടിച്ചുകൊണ്ടാണ് അറുത്തിട്ടുള്ളത്. അപ്പോ ഇതിലെന്തൊക്കെ വന്നു? ആട് വന്നു, അതുപോലെ തന്നെ നല്ല അംലഹായിട്ടുള്ള ആട്, കൊമ്പുള്ള ആട്, പിന്നെ തക്ബീറും അതുപോലെ തന്നെ തസ്മീയും, ബിസ്മില്ലാ അള്ളാഹു അക്ബർ എന്ന് പറയല്, അതുപോലെ തന്നെ ആടിനെ ചവിട്ടി പിടിക്കല്, ഒരു കാലം കൊണ്ട് അതിൻ്റെ കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് ചവിട്ടി പിടിക്കുക, അതെന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, പടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ അരിയഹായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വന്നു, റസൂലുള്ള കത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഉഷ്ഹദീഹ, നീ അതിനെന്ത് ചെയ്യുക? മൂർച്ച കൂട്ടുക. ബിഹജരിൻ, കല്ലുകൊണ്ട് അതിന് മൂർച്ച കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ കല്ലുകൊണ്ട് അല്ലെങ്കിൽ കത്തി മൂർച്ച കൂട്ടുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ തന്നെ ഔജാഹു, അതിനെ കിടത്തി, ഒരാടിനെ കിടത്തിയിട്ടാണ് അറുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ആടിനെയും കിടത്തിയിട്ടാണ് അറുത്തിട്ടുള്ളതെന്നും ആ ഹദീസിൽ വന്നിട്ടുണ്ട്. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഏതൊഴികെ? ഒട്ടകം ഒഴികെ, ഒട്ടകത്തെ നിർത്തിയിട്ടാണ് അറുക്കാറുള്ളത്. പിന്നെ മറ്റൊരു ഹദീസാണ്, ഒരുപാട് അഹ്കാമ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്, അലി ഇബ്നു അബി ഫാദിബിന്റെ ഹദീസ്. അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖൂമ അല ബദനതിഹി അല ബുദ്നിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒട്ടകങ്ങളുടെ അരികിൽ എന്നോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒട്ടകങ്ങളുടെ കാര്യം ആരെ ഏൽപ്പിച്ചതായിരുന്നു? അലിയെ ഏൽപ്പിച്ചതാണ്. ഇതിൽ നിന്ന് ഒരു മകദ്ദലി പിടിച്ചിട്ടുണ്ട്, എന്ത് തൗക്കീൽ പറ്റും, മറ്റുള്ളവരെ ഏൽപ്പിക്കാം, അറുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാം എന്നുള്ളത് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. നേരത്തെ ഇബ്നു അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസിലുള്ള ലഫ്ദ് ഒരു കാര്യം കൂടെ ഉണ്ട്, വദബഹഹുമാ ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈ, അവിടുത്തെ കൈകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ആടുകളെ അറുത്തിട്ടുള്ളതെന്ന്. അപ്പോ അറുക്കുന്ന ഉദഹയത്ത് അറുക്കുന്ന ആള് അതില് പങ്കുചേരുക, അറുക്കാൻ എന്താണ് അറുക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. ഇനി മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യാം. وانا تصدق بلحومها അതിന്റെ ലഹ്മ സദഖയായിട്ട് നൽകാനും എന്നോട് കൽപ്പിച്ചു. അപ്പോ മാംസം വിതരണം ചെയ്യണം പാവങ്ങൾക്ക്. അത് ഖുർആനിൽ തന്നെ തെളിവ് ഉണ്ട്. എന്താണ്? ഫകുലു മിൻഹ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക, പാവപ്പെട്ടവർക്ക് ഒന്നുമില്ലാത്തവർക്ക് നിങ്ങൾ അത് തിന്നാൻ കൊടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ വഹുലാലിഹ, അതിന് അണിയിച്ച കാര്യങ്ങളും സദക്കായിട്ട് നൽകണമെന്ന് പറഞ്ഞു. അഥവാ ഹുലാൽ എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അണിയിക്കുന്ന കയറും മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ സദക്കയായിട്ട് നൽകാൻ വേണ്ടിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. അപ്പൊ ഇതും സുന്നത്തായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വഅല്ല ഉഅതിയൽ ജാദിറ മിൻഹ ഷിഅ, അതുപോലെ തന്നെ ആ ബുദ്ധിനികളിൽ നിന്ന് അറുത്ത കശാപ്പുകാർക്ക് ഒന്നും തന്നെ കൂലിയായിട്ട് അതിൽ നിന്ന് നൽകരുതെന്നും എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂലിയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉദഹിയത്തിന് കൊടുക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ വിശദീകരിച്ചു, വനഹ്നു നുഅതീഹി മിൻ ഇൻദിന, അറവുകാർക്ക് കശാപ്പുകാർക്ക് നമ്മൾ സ്വന്തം നൽകാറുണ്ടായിരുന്നു, ഇതിനു പുറമെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോ അതിന്റെ തോല് വിറ്റുങ്ങാണ്ടോ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് മാംസം എടുത്തുങ്ങാണ്ടോ അതിന് കൂലിയായിട്ട് കൊടുക്കാൻ പാടില്ല, അതിന് പുറത്തുനിന്ന് കൊടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്ന് സദഖ ചെയ്യണം. ആയത്ത് തെളിവാണ്, ഈ ഹദീത്ത് തെളിവാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകുലു മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ വകുലു മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. അതുപോലെ തന്നെ വതസവ്വദു വദ്ദഖിറു, അതുപോലെ തന്നെ നിങ്ങളത് ഭക്ഷണമായിട്ട് എടുത്തു വെക്കുക, സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ചു വെക്കാനും പറ്റും, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സദഖയായിട്ട് നൽകുന്നതിൻ്റെ ബാക്കി എന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കാം, പിന്നീട് വരും കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കാനും അനുവാദമുണ്ട്. ഇത്രയാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ അന്യൂനമായിട്ടുള്ളതായിരിക്കണം, അഥവാ കൊമ്പൊടിഞ്ഞതോ അല്ലെങ്കിൽ എന്താണ് കണ്ണ് പൊട്ടിയിട്ടുള്ളതോ ഇതുപോലുള്ള മൃഗങ്ങളായിരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ട നമ്മൾ മനസ്സിൽ വരേണ്ട കാര്യം ഇഖ്ലാസിന്റെ കാര്യമാണ്. ലയ്യനാൽ അല്ലാഹ ലുഹൂമുഹ വലദിമഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും, അല്ലാഹുവിന് ഈ എന്താണ് ഇതിന്റെ മാംസമോ രക്തമോ ഒന്നല്ല എത്തുക അല്ലാഹുവിന്റെ അടുക്കൽ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള തഖ്വയാണ് എത്തുക എന്ന് പറഞ്ഞു. അപ്പോ ഇതിന് ഫഖറിന് വേണ്ടിയിട്ടോ അതുപോലെ തക്കാസുറിന് വേണ്ടിയിട്ടോ അറുത്തിട്ട് കാര്യമില്ല, അത് വബാലായിട്ടായിരിക്കും നമ്മൾ എഴുത്തിരിൽ വരിക. അപ്പോ വഹാദ വല്ലാഹു അഅലം, സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിനാ മുഹമ്മദ്.